Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീതിയിലെ ആരാധനക്രമമനുസരിച്ച് തപസ്സുകാലം മൂന്നാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:5-42 വാക്യങ്ങൾ.
സമരിയായിലെ സിഖാർ എന്ന പട്ടണത്തിൽ അവനെത്തി. യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിൽ ഇരുന്നു. അപ്പോൾ 6:00 ആ സമയം ഒരു സമരിയക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമരിയക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദരും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനമെന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭു, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാനിവിടെ വരികയും വേണ്ടല്ലോ.
നമുക്കല്പം കേരള ചരിത്രത്തോടെ ആരംഭിക്കാം. 1913 ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം ആരംഭിച്ചത്. പെരിയാറിൻ്റെ തീരത്ത് ആലുവ പട്ടണത്തോട് ചേർന്നുള്ള ആശ്രമത്തിൽ വച്ചാണ് ഗുരുദേവൻ ചരിത്രപ്രസിദ്ധമായ, വളരെ ചരിത്രപ്രസിദ്ധമായ വിളംബരം നടത്തിയത്, നമുക്ക് ജാതിയില്ല എന്ന്. എന്നിട്ട് സ്വാമികൾ ഇങ്ങനെ പാടി, ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃസ്ഥാനമാണിത്. അവിടെയും തീർന്നില്ല. പിന്നെ ആശ്രമത്തിലെ അമ്പലത്തിൽ സ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠയാണ് നടത്തിയത്. സ്വയം കണ്ട് സ്വയം അറിഞ്ഞ് ദൈവത്തെ പ്രാപിക്കുക, അഹം ബ്രഹ്മാസ്മി, ദൈവം നമ്മിൽ കുടികൊള്ളുന്നു എന്നാണ് സ്വാമികൾ ഉദ്ബോധിപ്പിച്ചത്. കേരളത്തിൽ ആദ്യമായി സർവമതസമ്മേളനം വിളിച്ചുകൂട്ടിയതും ശ്രീനാരായണ ഗുരുവാണ്. അത് 1922. 1925 മഹാത്മാഗാന്ധി വർക്കലയിലെ ശിവഗിരി ആശ്രമത്തിൽ വന്ന് ഗുരുദേവനെ കണ്ട് കേരളത്തിലെ ജാതീയ പ്രശ്നങ്ങളെക്കുറിച്ച് സംവാദം നടത്തിയിട്ടുണ്ട്. ജാതിയില്ലാത്ത രണ്ട് ജാതീയരുടെ, ഒരാൾ ബ്രാഹ്മണനും മറ്റേയാൾ ഈഴവനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു. ചരിത്രപരമായ കൂടിക്കാഴ്ചയായിരുന്നു അത്. ഒരു ജാതീയ ജീവിതത്തിനെതിരായ ചിന്തകൾ ക്രിസ്തുവിൽ തുടക്കമിടുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ഉയർന്ന ജാതിക്കാരെന്ന് അക്കാലത്ത് സ്വയം നടിച്ചിരുന്നവരാണ് യഹൂദർ. കീഴാളരെന്ന് അവർ പറഞ്ഞ് പരിഹസിച്ച സമറിയക്കാരുടെ കൂട്ടത്തിലുള്ള സ്ത്രീയോട് പരസ്യമായി സംസാരിക്കാനും അവളുടെ ഗ്രാമത്തിൽ 2 താമസിക്കാനും ധൈര്യം കാണിച്ച ക്രിസ്തു മനുഷ്യന് ജാതിയില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നില്ലേ അന്ന്? ക്രിസ്തുവും സമറിയക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം വെളിപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്: ആരാണ് രക്ഷകനെന്നും എന്താണ് ദൈവികദാനമെന്നും. ദൈവികദാനം ജീവജലമാണെന്ന് സുവിശേഷത്തിൽ യോഹന്നാൻ വ്യക്തമാക്കുന്നു. പ്രഥമമായ അർത്ഥത്തിൽ ക്രിസ്തുവിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യമാണത്. അവിടുന്ന് വചനമായ ജീവജലമാണ്, അവിടുന്ന് രക്ഷകനാണെന്നത്രേ. ദ്വിതീയാർത്ഥത്തിൽ അത് പരിശുദ്ധാത്മാവാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവാണെന്നും വ്യക്തമാക്കുന്നു. ദൈവഹിതം നിറവേറ്റുകയാണ് യഥാർത്ഥ ഭക്ഷണം, അല്ലെങ്കിൽ യഥാർത്ഥ ജീവിത ലക്ഷ്യം. അപ്പോൾ എന്താണ് ദൈവഹിതം? എല്ലാവരും ദൈവമക്കളാണെന്ന് പ്രഘോഷിക്കുക, അതാണ് ദൈവഹിതം. അയിത്തജാതിക്കാരെന്ന് യഹൂദർ കണക്കാക്കിയ അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവരെന്ന് ലോകം കരുതിയവർ ഗാന്ധിജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹരിജനങ്ങളെന്ന്. ഹരി ദൈവമാണ്, അതിനാൽ സകലരും അവരും ദൈവമക്കളാണെന്ന് പഠിപ്പിക്കുകയാണ് ക്രിസ്തു. അപ്പോൾ ഇതൊരു വിപ്ലവമാണ്, ഇത് സ്നേഹവിപ്ലവമാണ്. അന്ധമായ മതചിന്തയിൽ നിന്നുള്ള മോചനമാണ് രക്ഷ എന്നതാണ് ഇന്നത്തെ വചനം പകർന്നു തരുന്ന വെളിച്ചം. ഈ രക്ഷയിൽ പങ്കുചേരാൻ നമുക്ക് ആത്മബലം ആവശ്യമാണ്. ഇന്ന് ലോകത്തെ അസമാധാനത്തിനും സാഹോദര്യമില്ലായ്മയ്ക്കും കാരണമാകുന്നത് അമിതമായ മതമൗലിക ചിന്തകളാണെന്നോർക്കണം. ജലസാന്നിധ്യം സ്ത്രീ സാന്നിധ്യമാണെന്ന് താത്വികനായ നീക്ഷയുടെ നിരീക്ഷണമുണ്ട്, ചിന്താധാരയുണ്ട്. നിരന്തരമായ അലച്ചിലായിരുന്നു സ്ത്രീ. ജീവിതത്തിലുടനീളം കുടവുമായി കിണറുകൾ തേടിപ്പോവുകയാണ് അവളുടെ തലവര. കിണറുകൾ വറ്റുമെന്നും ദാഹം വീണ്ടും ഉണ്ടാകുമെന്നും അവളെ ഓർപ്പിക്കുന്നത് ക്രിസ്തുവാണ്. ഈശ്വരാന്വേഷണമെന്ന ദാഹത്തെക്കുറിച്ച് അവളിൽ അവബോധമുളവാക്കുന്നത് രക്ഷകനായ ക്രിസ്തുവാണ്. മറിച്ചായിരുന്നെങ്കിൽ അവളുടെ അഞ്ചു പുരുഷന്മാരിൽ അവിടുന്നും പെട്ടുപോകുമായിരുന്നില്ലേ? ഇന്ദ്രിയങ്ങളുടെ തൊടിയും തൊട്ടിയും കയറും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവളുടെ ജീവിതത്തിൽ ഇടപെട്ട ഏക പുരുഷൻ ക്രിസ്തുവാണ്. ഉറവയിലേക്ക് പോകാനാണ് ക്രിസ്തു അവളെ പഠിപ്പിക്കുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരമൊരു ദാഹം നമ്മിൽ ഉണർത്താൻ ക്രിസ്തുവിന് കഴിയുന്നു എന്നതാണ് രക്ഷാകർമ്മം. കോരിച്ചൊരിയുന്ന മഴയത്തോ നിറച്ചുവച്ച മൺകോപ്പകൾക്കിടയിലോ നിൽക്കുമ്പോഴും നമുക്ക് ദാഹമനുഭവപ്പെടാം. ആ ദാഹത്തിന്റെ തീവ്രത പിന്നീടൊരിക്കൽ ക്രിസ്തു പ്രകടമാക്കുന്നുണ്ട്. ഒരു നിമിഷാർത്ഥം ദൈവത്തിനും അവിടത്തേക്കുമിടയിൽ തിരശീല വീണപ്പോഴാണത്, എനിക്ക് ദാഹിക്കുന്നു എന്ന്. മനുഷ്യരക്ഷയുടെയും വിമോചനത്തിന്റെയും ദാഹമായിരുന്നു അത്. നീർപ്പഞ്ഞു വച്ചു നീട്ടിയവർ എന്തറിയുന്നു? ഒടുവിൽ മരിച്ചിട്ടും ക്രിസ്തുവിനോട് പക തീരാതിരുന്ന ഒറ്റക്കണ്ണനായ പടയാളി കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ് കുത്തിപ്പിളർന്നു. ഉടനെ അവിടുത്തെ നെഞ്ചിൽ നിന്ന് രക്തവും ജലവും ഒഴുകിയെന്ന് വിശുദ്ധ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു. യുക്തിഭദ്രമല്ല ഇതെന്ന് നമുക്കറിയാം. കാരണം മരണം എല്ലാ പ്രവാഹങ്ങളെയും നിലപ്പിക്കുന്ന ഒന്നാണ്. എന്നിട്ടും ക്രിസ്തു തന്റെ ഹൃദയത്തിലെ സ്നേഹനിർജ്ജരിയിൽ കുരുടനായ പടയാളിക്ക് കാഴ്ച നൽകിയെന്ന് വായിക്കുന്നു. ഉറവ പൊട്ടിയെന്ന യോഹന്നാന്റെ വാക്കുകൾ അർത്ഥമാക്കുന്നത് ജീവൻ വീണ്ടും പ്രസരിക്കുന്നു എന്നാണ്. ഒരു കില്ലാടി പാറ പൊട്ടിച്ച് പൊട്ടിച്ച് ഏതോ ഒരിടത്ത് തട്ടുമ്പോൾ ഇതാ പെട്ടെന്ന് ഉറവ പൊട്ടി അയാളെ കോരിക്കുളിപ്പിച്ചുകൊണ്ട് ജലപ്രവാഹം ഉയരുന്നു. അതുപോലെ മരിച്ചിട്ടും ക്രിസ്തുവിന്റെ സ്നേഹപ്രവാഹങ്ങൾ നിലയ്ക്കുന്നില്ല, അത് ജീവിച്ചിരുന്നതിനേക്കാൾ ശക്തമായി നിർഗളിക്കുന്നു. വില്യം വയലിന്റെ ഐതിഹാസിക സിനിമ ബെൻഹർ ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും. 1959 ചാൾട്ടൺ ഹെസ്റ്റനെ നായകനാക്കിക്കൊണ്ടാണ് സിനിമ പുറത്തു വന്നത്. ക്രിസ്തുവർഷം 26 പശ്ചാത്തലത്തിലാണത്. ഈ ഹോളിവുഡിന്റെ മനോഹര സിനിമയിൽ രോഗികളായ അമ്മയെയും സഹോദരിയെയും കൊണ്ട് സൗഖ്യത്തിനായി ക്രിസ്തുവിനെ തേടിയിറങ്ങിയ ബെൻഹർ, യുവാവായ ബെൻഹർ അറിയുന്നത് അവിടുന്ന് ക്രിസ്തു കാൽവരിയിലെ കഴുമരത്തിലേക്ക് കുരിശുമരത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്നാണ്. പിന്നെ പെട്ടെന്നുണ്ടായ ഇരുട്ടിലും പേമാരിയിലും ബെൻഹർ നിസ്സഹായനായി നിർവികാരനായി കുഷ്ഠം പിടിച്ച അമ്മയെയും സഹോദരിയെയും താങ്ങി അങ്ങകലെ കാത്തുനിൽക്കവേ കാൽവരിയിൽ നിന്നൊലിച്ചിറങ്ങിയ ചോരകലർന്ന നിർജ്ജരിയിൽ ഇതാ അമ്മയും മകളും അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്നു. ഇതാ കിണറുകൾ മാത്രം പരിചയമുതിർന്ന സ്ത്രീ ക്രിസ്തുവിന്റെ ഉറവയിൽ നിന്ന് തന്റെ ജീവിതകുംഭം നിറച്ചു. അതു നിറയെ അവബോധത്തിന്റെ പ്രകാശവും സ്നേഹവും സ്വാതന്ത്ര്യവും കൊണ്ട് അവൾ നിറച്ചു. ഇനി തന്റെ ജീവിത നിലപാടുകളുടെ പാതയിലൂടെ അവൾ ശിരസുയർത്തി നടന്നുപോകും. വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം കിണറ്റിൻകരയിൽ അവൾ മറന്നുവച്ചതല്ല, ബോധപൂർവം ക്രിസ്തുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചതാണ്. അതവളുടെ ജീവിത സമർപ്പണമാണ്. ശ്രാദ്ധക്രിയയിൽ കുംഭം ഉടയ്ക്കാറില്ലേ? ഉള്ളിലെ ഉറവകളെ കണ്ടെത്തിയവർക്ക് പിന്നെ കുംഭങ്ങൾ അല്ലെങ്കിൽ പാത്രങ്ങൾ ആവശ്യമില്ല. സമറിയക്കാരി സ്ത്രീയുടെ കുടം ഇപ്പോഴും സഖാറിലെ യാക്കോബിന്റെ കിണറ്റിൻ ചുവട്ടിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അവളുടെ ചപലതകളുടെയും അലച്ചിലുകളുടെയും ഭൂതകാല ശേഷിപ്പായി അതവിടെ അവശേഷിക്കുകയാണത്രേ. അത് ക്രിസ്തുവിനോട് ചേർന്ന അവളുടെ ജീവിതത്തിന്റെ തപസ്സായിരുന്നു, പിന്നെ തപസ്സിലെ കണ്ടെത്തലും ആത്മീയ രക്ഷയുമാണത്. ഈ ഗാനം എസ് ജാനകി ആലപിച്ചതാണ്. ഗാനരചന ഫാദർ തദേവുസ് അരവിന്ദത്, സംഗീതം ടോമിൻ തച്ചങ്കേരി. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച തപസ്സുകാലം മൂന്നാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.